إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അവന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മുസ്ലിമീങ്ങളാണ് നാം. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന ഒരുപാട് പേർ ഇന്നും ശിർക്കിലും കുഫറിലും അതുമായി ബന്ധപ്പെട്ട പലവിധ വിശ്വാസ വൈകല്യങ്ങളിലും കഴിഞ്ഞുകൂടുന്നു. അവരിൽ പലരും സിഹറിൻ്റെയും അഥവാ മാരണത്തിൻ്റെയും, മാരണം ചെയ്യുന്ന സാഹിറന്മാരുടെയും ജ്യോത്സ്യന്മാരുടെയും, ഭാവി അറിയാമെന്ന് വാദിക്കുന്ന പല തങ്ങന്മാരുടെയും ഒക്കെ പിന്നാലെ എന്തു വിശ്വസിക്കണമെന്നറിയാതെ കണ്ടതിലും കേട്ടതിലുമെല്ലാം വിശ്വസിക്കുന്ന തെറ്റായ വിശ്വാസ വൈകല്യങ്ങളിൽ കുരുങ്ങിക്കഴിയുന്നു. ഒരുപാട് പേർ തൗഹീദ് മനസ്സിലാക്കിയ, യഥാർത്ഥ ദീൻ മനസ്സിലാക്കിയവരുണ്ടെന്നിരിക്കെ തന്നെ അതിനപ്പുറത്ത് വേറെ ഒരുപാട് പേർ, അവരിൽ പലരും മുസ്ലിം പേരുള്ളവരാണ്, ഇങ്ങനെയുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നു. പലവിധ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന കേന്ദ്രങ്ങളും ശിർക്കിന്റെയും കുഫറിന്റെയും പല രൂപത്തിലുള്ള, കേട്ടാൽ ലവലേശം ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരുപാട് തെറ്റായ കഥകൾ, അതിലൊക്കെ വിശ്വസിക്കുന്ന അതിൻ്റെ ഒക്കെ കേന്ദ്രങ്ങൾ, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ദീനിനോട് ഒരിക്കലും യോജിക്കാത്ത കേന്ദ്രങ്ങളും അങ്ങനെയുള്ള പല ആളുകളും, അത് പ്രചരിപ്പിക്കുന്നവരും അതിൻ്റെ പ്രചാരകരും, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നവരുമൊക്കെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു കഴിയുകയാണ്. ഈ അവസരത്തിൽ സഹോദരങ്ങളെ, നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അറിയാത്ത ആളുകൾക്ക് എന്താണ് ഇസ്ലാമിന്റെ ശരിയായ വിശ്വാസമെന്ന് നാം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇതാ ഇക്കാലത്ത് സിഹറിന്റെയും സാഹിറുകളുടെയും അവരുടെ ഫിത്ന, അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, അവർ ജനങ്ങളെ കൊണ്ടുപോകുന്ന കുഴികൾ, ഇതൊക്കെ ഇന്ന് ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നു. പണ്ടുകാലം മുതൽ തന്നെ ഇത് സമൂഹങ്ങളിൽ, പലവിധ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, പല വിശ്വാസക്കാർ, ശിർക്കിന്റെ കുഫറിന്റെ വിശ്വാസക്കാർ കഴിഞ്ഞുകൂടുന്ന ഇതുപോലുള്ള നാടുകളിൽ നാം അത് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതുപോലുള്ള കാര്യങ്ങളിൽ പെട്ട മനുഷ്യർ അള്ളാഹുവുമായുള്ള അവരുടെ ബന്ധം അവരൊഴിവാക്കുന്നു. അവന്റെ കൽബ്, പിന്നെ അവന്റെ ഹൃദയം അവലംബിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള പല സാഹിറന്മാരിലും, പല തങ്ങന്മാരിലും, പല ജ്യോത്സ്യന്മാരിലും, ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുകളിലുമൊക്കെയാണ്. അള്ളാഹുവിന്റെ കൽപ്പന അവർ ലംഘിച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അവർ ലംഘിച്ചിരിക്കുന്നു. രോഗം വന്നാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ അവർ ചെല്ലുന്നത് ഇതുപോലുള്ള ആളുകളുടെ കേന്ദ്രങ്ങളിലേക്കാണ്, സാഹരന്മാരുടെ അരികിലേക്കാണ്, ഭാവി അറിയാമെന്ന് വാദിക്കുന്ന ആളുകളുടെ അരികിലേക്കാണ്, ശൈത്താന്റെ പിശാചിന്റെ കൂട്ടാളികളായ ആളുകൾ. എന്നാൽ സാധുക്കളായ ജനങ്ങൾ വിചാരിക്കുന്നു ഇവർ അള്ളാഹുവിന്റെ വലിയകളാണെന്ന്, ഇവർ അള്ളാഹുവിന്റെ ഔലിയ ആണെന്ന്. യഥാർത്ഥത്തിൽ അവർ ഇതുപോലെ ഭാവി അറിയാമെന്ന് വാദിക്കുന്ന തങ്ങന്മാരും ജ്യോത്സ്യന്മാരുമെല്ലാം ശൈത്താന്റെ വലിയകളാണ്. നമ്മൾ നമുക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു രോഗം വന്നു, എന്താണ് മുസ്ലിം ചെയ്യേണ്ടത്? ഒരു മുസ്ലിമിന് അതിന് അവൻ ചികിത്സിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവഹു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക. ഒരുവന് ഒരു മുസ്ലിമിന് രോഗം വന്നാൽ അയാൾക്ക് രോഗത്തെക്കുറിച്ചും മരുന്നിനെ കുറിച്ചും പഠിച്ച ഒരു ഡോക്ടറെ പോയി കാണാം. റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞു, തദാവഹു ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിക്കുക. വലാ തദാവഹു ബിൽ ഹറാം, നിങ്ങൾ ഹറാം കൊണ്ട് ചികിത്സിക്കരുത്. ഇന്നല്ലാഹ, അല്ലാഹു ഏതൊരു രോഗത്തെ അയച്ചിട്ടുണ്ടോ, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ, അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില. അല്ലാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും അതിന് അല്ലാഹു മരുന്നും ഇറക്കിയിട്ടുണ്ട്. അലിമഹു മൻ അലിമ വജഹിലഹു മൻ ജഹില, അതറിഞ്ഞവൻ അറിഞ്ഞു, അറിയാതെ പോയവൻ അതറിയാതെ പോയി. മറ്റൊരു റിവായത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ദവാഅ ഗൈറ ദാഇ വാഹിദ്, അല്ലാഹു ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടെങ്കിലും അല്ലാഹു തന്നെ അതിന് മരുന്നും ഇറക്കിയിട്ടുണ്ട്, ശിഫാവും ഇറക്കിയിട്ടുണ്ട്, ശമനം ഇറക്കിയിട്ടുണ്ട് ഒരു രോഗമൊഴികെ. സഹാബത്ത് ചോദിച്ചു, ഏതാണ് നബി അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹറം, വാർദ്ധക്യം വരിക, വയസ്സാവുക എന്ന രോഗം. ഒരാൾക്കും അതിന് മരുന്ന് കണ്ടെത്താനോ അത് കടിച്ച് യൗവനത്തിൽ തന്നെ തുടരാനോ സാധ്യമല്ല. അതുപോലെ മറ്റു ചില റിവായത്തുകളിൽ കാണാം, അസ്സാം അഥവാ മരണം, അതിനും മരുന്നില്ല, മരിക്കുക തന്നെ ചെയ്യും. എന്നാൽ ബാക്കിയുള്ള രോഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മരുന്നിനെ കുറിച്ച് അറിയുന്ന, അതിനെക്കുറിച്ച് പഠിച്ച ഒരു ഡോക്ടറുടെ അടുത്തേക്ക് രോഗികൾക്ക് ചെല്ലാം. അല്ലാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട്, അല്ലാഹുവിൽ അവലംബിച്ചുകൊണ്ട് അവൻ ചികിത്സിക്കാം. എന്നാൽ സഹോദരങ്ങളോ, ഒരിക്കലും ജ്യോത്സ്യന്മാരുടെയോ സാഹിറുകളുടെയോ കൂടോത്രക്കാരുടെയോ അടുത്തേക്ക് ഒരിക്കലും ഇതിന് പോകാൻ പാടില്ല. അവർ ജനങ്ങളെ ചികിത്സിക്കുന്നത് അള്ളാഹു ഹറാമാക്കിയ മാർഗം ഉപയോഗിച്ചാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹറാമു കൊണ്ട് ചികിത്സിക്കരുത്. അള്ളാഹു ഒരിക്കലും ഹറാമിൽ യാതൊരു ശിഫാവും വെച്ചിട്ടില്ല, ഒരു ശമനവും അള്ളാഹു ഹറാമിൽ നിശ്ചയിച്ചിട്ടില്ല. എങ്ങനെയാണ് പിശാചുക്കളുടെ ആളുകൾ, ശൈത്താന്മാരുടെ കൂട്ടാളികൾ ജനങ്ങൾക്ക് ശിഫാ നൽകുക? അല്ല, അവർ തോന്നിപ്പിക്കുകയാണ് ഞങ്ങൾ ശിഫാ നൽകി, ഞങ്ങൾ ശിഫാ ആണ് നൽകുന്നത്, ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഈ രോഗികൾക്ക് ശമനമുണ്ടാകുന്നു എന്നവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു ശമനവും ഉണ്ടാവുകയില്ല. എങ്ങനെയാണ് ശമനമുണ്ടാവുക? ശൈത്താന്മാരുടെ ആളുകൾ ചികിത്സിച്ചാൽ, ഹൽ ഉനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാത്തീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം يلقون السمع واكثرهم كاذبون. الله പറഞ്ഞു, هل انبئكم على من تنزل الشياطين, ആരുടെമേലാണ് പിശാചുക്കൾ ഇറങ്ങുന്നതെന്ന്, പിശാചുക്കൾ ഇറങ്ങുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ. تنزل على كل افاك اثيم, എല്ലാ പാപികളും വ്യാജന്മാരുമായ ആളുകളിലേക്കാണ് ശൈത്താൻമാർ ഇറങ്ങുക. يلقون السمع واكثرهم كاذبون, അവർ ചെവി കൊടുത്ത് കേൾക്കുന്നു, അവരിലധിക പേരും കളവ് പറയുന്നവരാണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം? ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നു, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, സഅലനാസുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ കുഹാൻ, ചിലർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് അവിടത്തോട് ജ്യോത്സ്യന്മാരെ കുറിച്ച്, കാഹിനികളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈ, അവരൊന്നുമല്ല, അവരൊരു ചുക്കുമല്ല. ഖാലു യാ റസൂലുള്ളാഹ്, അവർ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഫഇന്നഹും യുഹദ്ദിസൂന ബിശൈഇ യകൂനു ഹഖാ, എന്നാൽ അവർ പറയുന്നത് ചിലതൊക്കെ സത്യമായി പുലരുന്നുണ്ടല്ലോ, ചിലതൊക്കെ ശരിയാണല്ലോ. ഈ ചില ശരിയായ ചിലതു മതി ഒരുപാട് മനുഷ്യരെ വഴി തെറ്റിക്കാൻ. ശരിയാകുന്ന ചിലത് മാത്രം മതി,
ദുർബല ബുദ്ധിയുള്ള വിവരമില്ലാത്ത ഒരുപാട് മനുഷ്യരെ വഴിതെറ്റിക്കാൻ അത് പിശാചിനറിയാം. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ, ഇത് കേട്ടപ്പോൾ നബി പറയുകയാണ്, തിൽകൽ കലിമത്തു മിനൽ ഹഖി യഖ്തിഫുഹൽ ജിന്നിയു ഫയഖർഖിറുഹ ഫി ഉദുനി വലിയഹി കഖർഖറത്തി ദജാജ ഫയഖ്ലിതൂന മഅഹ അക്തറ മിൻ മിഅതി കദിബ. അത് സത്യമായ ഒരു വാക്കാണ്. മലക്കുകൾ ഭൂമിയിലുള്ളവരെ കുറിച്ച് അള്ളാഹു വിധിച്ച വിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ജിന്ന് കട്ടുകേൾക്കുന്നു, പിശാചുക്കൾ കട്ടുകേൾക്കുന്നു. എന്നിട്ട് അവന്റെ വലിയായ ഈ ജോത്സ്യന്റെ ഭാവി അറിയാമെന്ന് വാദിച്ചിരിക്കുന്ന അതിന് ഓഫീസ് തുറന്നും തുറക്കാതെയും ഒക്കെ ഇരുന്നിട്ടുള്ള തങ്ങളുടെ ചെവിയിലേക്ക് കുറുകി കൊടുക്കുന്നു, കോഴി കുറുകുന്നത് പോലെ. ഈ ജോത്സ്യൻ ഇവന്റെ അരികിലേക്ക് വരുന്ന ഇവന്റെ ഉപയോക്താക്കളുടെ ആളുകളോട്, ഇവന്റെ ഉപഭോക്താക്കളായ ആളുകളോട് അതിന്റെ കൂടെ 100 കളവ് കൂട്ടി പറഞ്ഞു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എത്ര എത്ര മനുഷ്യർ ഇതുപോലുള്ള പിശാചുക്കളുടെ വലികളുടെ ഷറിൽ അവർ അല്ലാഹുവിന്റെ വലികളാണെന്ന് വിശ്വസിച്ച് കുടുങ്ങിപ്പോയിരിക്കുന്നു എന്ന് എത്ര എത്ര ആളുകൾ. അവരോട് നിങ്ങൾ ചെന്ന് ഇത് പറഞ്ഞു നോക്കൂ, അല്ലാഹുവിനോട് മാത്രമേ തേടാവൂ, ഇതുപോലുള്ള ജ്യോത്സ്യന്മാരുടെയും തങ്ങന്മാരുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞു നോക്കൂ, പറഞ്ഞു നോക്കൂ. അപ്പോൾ അത് അവർ പറഞ്ഞു തരും ഒരുപാട് അനുഭവ കഥകൾ, അവർക്കുണ്ടായ അത്ഭുതകരമായ അനുഭവങ്ങൾ. അവർ വിചാരിക്കുന്നു ഇതൊക്കെ ഇലാഹിയാണെന്ന്, ഇലാഹായ റബ്ബിൽ നിന്ന് കിട്ടിയതാണെന്ന്. അവർ മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ ശൈത്താനിയാണെന്ന്, പൈശാചികമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ സഹോദരങ്ങളെ, ഈ ഇതുപോലുള്ള വിഷയങ്ങളിൽ ജ്യോത്സ്യം, അതുപോലെ സെഹർ മാരണം, ഇതുപോലുള്ള കാര്യങ്ങളിൽ ജനങ്ങൾ രണ്ടു രൂപത്തിൽ വഴിപിഴച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൂട്ടർ ആരാണ്? ഒരു കൂട്ടർ ഇതുപോലെ എല്ലാ ജ്യോത്സ്യന്മാരുടെയും കെണിയിൽ വീണ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്ന, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കാണെന്നും കുഫറാണെന്നും വ്യക്തമാക്കിയ കാര്യങ്ങളിൽ പോയി ചാടിയിട്ടുള്ള വിവരമില്ലാത്ത ചില ആളുകൾ, വേറെ ചിലരാകട്ടെ അതിന്റെ നേരെ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇതുപോലുള്ള ഹദീസുകൾ അവർ നിഷേധിക്കും, ഇതുപോലുള്ള ഹദീസുകൾ നിഷേധിക്കും. സിഹറിനോ കണ്ണേറിനോ ഒന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്നവർ വാദിക്കുന്നു. അവർ വിചാരിച്ചിരിക്കുകയാണ് ഇതൊക്കെ ഖുർആനിനെതിരാണ്, ഖുർആനിനെതിരാണ്. ഖുർആനിന്റെ അർത്ഥം അവൻ മനസ്സിലാക്കിയതാകട്ടെ, അവൻ സ്വയം പരിഭാഷ വായിച്ചിട്ടാണ്. അതല്ലാതെ ഖുർആനിന്റെ വിശദീകരണം നമ്മുടെ ഏറ്റവും നല്ലവരായ മുൻഗാമികൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് ഓതി തന്നിട്ടുള്ളത്. ആ നബിക്കാണ് ഏറ്റവും നന്നായി ഖുർആൻ മനസ്സിലായത്. ആ നബിയുടെ കൂടെ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനാണ് ഖുർആനും നബിയുടെ സുന്നത്ത് ഏറ്റവും നന്നായി മനസ്സിലായത്. അവരുടെ ഫഹമിലേക്ക്, അവരെങ്ങനെ ദീൻ മനസ്സിലാക്കിയോ അതിലേക്ക് തിരിച്ചു പോകാതെ ഒരു ഭിന്നിപ്പിൽ നിന്നും, ഒരു തർക്കത്തിൽ നിന്നും, ഒരഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും നമുക്ക് മോചനമില്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതുപോലുള്ള നിഷേധികൾ, ഉള്ളതിനെയും ഇല്ലാത്തതിനെയും കാടറച്ച് നിഷേധിക്കുന്ന ആളുകൾ, എന്താണ് സംഭവിക്കുക? അവർ വലിയ അപകടത്തിലാണ്. കാരണം അവർ ഏത് സമയത്തും ഈ ശിർക്കിൽ ചാടിയേക്കും. കാരണം ഇതുപോലുള്ള വല്ല അത്ഭുതവും ഇതുപോലുള്ള കള്ളത്തങ്ങന്മാരിൽ നിന്നോ ജ്യോത്സ്യന്മാരിൽ നിന്നോ സാഹിറുകളിൽ നിന്നോ കണ്ടാൽ അവർ വിചാരിക്കും ഇതെന്താണ് ഞാൻ പഠിച്ചതിനെതിരാണല്ലോ എന്ന് വിചാരിക്കും. അവരാ ശിർക്കിൽ കുഫറിൽ വീഴും. അങ്ങനെ വീണ ആളുകളുണ്ട്. നഊദു ബില്ലാ, അല്ലാഹു കാക്കട്ടെ. എന്നാൽ ഹഖും ബാത്തിലും വേർതിരിച്ചു മനസ്സിലാക്കിയവൻ, ഇതുപോലുള്ള ജ്യോത്സ്യന്മാരോ തങ്ങന്മാരോ സാഹിറുകളോ എത്ര വലിയ അത്ഭുതം കാണിച്ചാലും അവൻ അത്രയും വലിയ പിശാചാണെന്ന് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അവൻ ആകാശത്തുകൂടെ പറക്കുന്നത് കണ്ടാലും, അവൻ വായുവിലൂടെ നടക്കുന്നത് കണ്ടാലും, കടലിന് മുകളിലൂടെ അവൻ ചവിട്ടി നീങ്ങുന്നത് കണ്ടാലും ശരി, അവന്റെ അമലുമായിട്ടാണ്, ഖുർആനും സുന്നത്തുമായിട്ടാണ് ബുദ്ധിയുള്ളവൻ പഠിച്ചവൻ അവനെ തട്ടിച്ചു നോക്കുക. അതല്ലാതെ അവൻ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല. അത്ഭുതങ്ങൾ ഇലാഹിയത്തിനോ ഹഖിനോ ഉള്ള തെളിവായിരുന്നുവെങ്കിൽ ഏറ്റവും വലിയ ഹഖിന്റെ ആള് ദജ്ജാലാകേണ്ടിയിരുന്നു. അൽ മസീഹ് ദജ്ജാൽ, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ കള്ളൻ എന്നാണ് അതിന്റെ അർത്ഥം. ദജൽ എന്ന് പറഞ്ഞാൽ കദിബ്, കളവാണ്. ഏറ്റവും വലിയ കള്ളനാണ് ദജ്ജാൽ. അവൻ വന്നാൽ എന്തൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മഴ പെയ്യുന്നു, അവർക്ക് ധാരാളമായി കൃഷികൾ അവർക്ക് വേണ്ടി മുളക്കുന്നു, അവരുടെ കാലികളുടെ അകിടുകളിൽ സമൃദ്ധമായി പാല് ലഭിക്കുന്നു. ആർക്കാണ് ഇതൊക്കെ കിട്ടുക? അവൻ റബ്ബാണെന്ന് വിശ്വസിച്ചവർ, അവൻ ഇലാഹാണെന്ന് വിശ്വസിച്ച് അവന്റെ പിന്നാലെ കൂടിയവർക്ക്. അത്ഭുതമാണ് ഹഖിന്റെ മാനദണ്ഡമെങ്കിൽ, സത്യത്തിന്റെ മാനദണ്ഡം ഇതുപോലുള്ള മാജിക്കുകളാണെങ്കിൽ ദജ്ജാൽ ഹഖിന്റെ ആളാണെന്ന് പറയേണ്ടി വരികയില്ലേ? ഇല്ല സഹോദരങ്ങളെ. എന്നാൽ മുഅ്മിനുകൾ, അവനിൽ വിശ്വസിക്കാത്ത അല്ലാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് ഇലാഹ്. നീ കള്ളനായ നമ്മുടെ റസൂൽ മുമ്പ് താക്കീത് ചെയ്ത ദജ്ജാലാണെന്ന് പറയുന്ന നല്ലവരായ മുഅ്മിനുകൾ അന്ന് പരീക്ഷിക്കപ്പെടും. അവർക്ക് പട്ടിണിയും അവർക്ക് നഷ്ടവുമാണ് ഉണ്ടാവുക, താൽക്കാലികമായ നഷ്ടം. എന്നാൽ ഏറ്റവും വലിയ ലാഭം, ഏറ്റവും വലിയ വിജയം അവരെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതുപോലുള്ള അത്ഭുതങ്ങൾ ഒരിക്കലും ഹഖിന്റെ മാനദണ്ഡമല്ല. ഹഖിന്റെ മാനദണ്ഡം ഖുർആനും സുന്നത്തുമായി നീ അതിനെ തട്ടിച്ചു നോക്കലാണ്, അത് പറയുന്ന ആളെ നീ അതുമായി തട്ടിച്ചു നോക്കലാണ്. ഇതാ ഇതുപോലുള്ള ജോത്സ്യന്മാരുടെ തങ്ങന്മാരുടെ ഒക്കെ ഷറിൽ എത്രയോ ആളുകൾ പെട്ടുപോയിരിക്കുന്നു. മുസ്ലിമീങ്ങൾ അവരുടെ പിന്നാലെ ചെല്ലുന്നു. പാടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സലാത്തുൻ 40 ലൈല. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. ആരെങ്കിലും ഒരു അറാഫിന്റെ അടുത്തേക്ക് ചെന്നു, ഭാവി അറിയാമെന്ന് വാദിക്കുന്ന, ജ്യോത്സ്യം അറിയാമെന്ന് വാദിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് അവനോട് വല്ലതും ചോദിച്ചു, വിശ്വസിച്ചിട്ടൊന്നുമില്ല, വെറുതെ ചോദിച്ചതാ എങ്കിൽ തന്നെ അവന്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ പാഠമാണ് ഈ ഹദീസിലുള്ളത്! ഇങ്ങനെയുള്ള കള്ളന്മാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ലെന്ന് കിട്ടി. മാത്രമല്ല, പിൽക്കാലത്ത് നിസ്കരിക്കുന്ന മുസ്ലിമാണെന്ന് വാദിക്കുന്നവരും ഇതുപോലുള്ളവരുടെ പിന്നാലെ പോകും എന്നും നമുക്കിതിൽ നിന്ന് കിട്ടി. കാരണം അതുകൊണ്ടാണല്ലോ നിസ്കാരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞത്. വെറും കുപ്പാറുകളും മുശ്രിക്കുകളും മാത്രമല്ല, ഇതുപോലുള്ള ആളുകളുടെ പിന്നാലെ പോവുക, ഇസ്ലാം അവകാശപ്പെടുന്നവരും പോകും. അസ്ലിയൻ ഇസ്ലാമിക സമൂഹത്തിൽ ജനിക്കാത്ത മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ട ആളുകൾ മാത്രമല്ല, ഇവരും പോകും. രണ്ടു കൂട്ടരും ഇതിൽ വലിയ ഐക്യത്തിലാണ്. നോക്കൂ, ഷിർക്കിന്റെ കേന്ദ്രങ്ങൾ നോക്കൂ, ജ്യോത്സ്യത്തിന്റെയും സെഹറിന്റെയും കേന്ദ്രങ്ങൾ നോക്കൂ, എന്തൊരൈക്യമാണ് അവിടെ! മതസൗഹാർദ്ദമെന്ന് ചിലർ ആഘോഷിക്കുന്നു, അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ കൂഫറിലും ഷിർക്കിലും ഇവരൊക്കെ യോജിച്ചതാണ്. ഇതുപോലുള്ള കഥകൾ ഏത് കൗമിനും പറയാനുണ്ടാകും. ഇതുപോലുള്ള വല്ല തങ്ങന്മാരുടെയും ഏതെങ്കിലും കിണറ്റിൽ നിന്ന് ഊതി കോരിക്കൊടുക്കുന്ന മുസ്ലിയാക്കന്മാരുടെയും കഥകൾ പറയുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കും, ഇതിനേക്കാളും വലിയ കഥകൾ അപ്പുറത്തുണ്ടാവും. വേളാങ്കണ്ണിയിലും ഉരുവായൂരിലുമൊക്കെ പോകുന്ന ആളുകൾക്കും ഇതിനേക്കാൾ വലിയ കഥകൾ പറയാനുണ്ടാകും. അതും വിശ്വസിക്കോ? എന്നാ അതും വിശ്വസിച്ചോ? അവിടെയും പോയിക്കോ? എവിടെയെത്തും? എവിടെയെത്തും? ഒരിക്കലും അതിനൊരു അന്ത്യമുണ്ടാവുകയില്ല. ഒരന്ത്യമുണ്ടാവുകയില്ല, അവൻ ലക്ഷ്യത്തിൽ എത്തുകയില്ല. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ അവനെ മാത്രം ഇബാദത്ത് ചെയ്ത മുഅ്മിനുകൾക്കല്ലാതെ സ്ഥൈര്യവും അവർക്കല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. ومَيُشْرِكْ بِاللَّهِ فَكَأَنَّمَا خَرَّ مِنَ السَّمَاءِ فَتَخْطَفُهُ الطَّيْرُ أَوْ تَهْوِي بِهِ الرِّيحُ فِي مَكَانٍ سَحِيقٍ. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിൽ പങ്കുചേർത്തവൻ ആകാശത്ത് നിന്ന് താഴേക്ക് വീണവനെ പോലെയാണ്. فَتَخْطَفُهُ الطَّيْرُ ഒന്നുകിൽ അവനെ പക്ഷികൾ റാഞ്ചിയെടുക്കും. أَوْ تَهْوِي بِهِ الرِّيحُ فِي مَكَانٍ سَحِيقٍ അല്ലെങ്കിൽ കാറ്റവനെ പിടിച്ചെടുത്ത് ദൂരെ വിദൂരമായ വല്ല സ്ഥലത്തും കൊണ്ടുപോയി എറിയും. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ മുകളിലായിരുന്നു. എന്നാൽ അള്ളാഹുവിൽ പങ്കുചേർത്തപ്പോൾ അവനെല്ലാം നിന്ദ്യതയിലേക്കും താഴേക്ക് പതിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള ആളുകൾ എത്ര വലിയ ബാത്തിലാണുള്ളതെന്ന് നാം മനസ്സിലാക്കുക. ഇതുപോലുള്ള ജ്യോത്സ്യന്മാരടുത്തേക്ക് ചെന്ന് അവരോട് വല്ലതും ചോദിച്ചാൽ തന്നെ ഇങ്ങനെയാണ്. എന്നാൽ അവർ പറയുന്നത് വിശ്വസിച്ചാലോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ فَقَدْ كَفَرَ بِمَا أُنْزِلَ عَلَى مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ. ആരെങ്കിലും ഇതുപോലുള്ള ജ്യോത്സ്യന്മാരുടെയോ ഭാവി അറിയാമെന്ന് വാദിക്കുന്നവരുടെയോ അടുത്തേക്ക് ചെല്ലുകയും എന്നിട്ട് അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ, ഇസ്ലാമിൽ, ഖുർആനിൽ അവൻ നിഷേധിച്ചിരിക്കുന്നു, അവൻ നിഷേധിയായിരിക്കുന്നു, കാഫിറായി പോയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള ജ്യോത്സ്യന്മാർ, ഇതുപോലുള്ള സാഹിറുകൾ ഏതെങ്കിലും മദ്രസയിലോ മസ്ജിദിലോ മറ്റോ ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ കഥ എന്താണ്? ഒരു മസ്ജിദിൽ ഒരു മദ്രസയിൽ കുറെ ഉസ്താദുമാരുണ്ടാവും. ഏതെങ്കിലും ഒരുത്തൻ അവന് പ്രത്യേകമായ പരിഗണനയാണ്, പ്രത്യേക പ്രിവിലേജുകൾ ലഭിക്കുന്ന ചില ആളുകളുണ്ട്. എന്താണ് മാനദണ്ഡം? ഉപരിസ്മിന്റെ ഉസ്താദാണ്. ഇസ്മും അതുപോലെ തല്ലി സമാസും ഇങ്ങനെ പല സിഹറിന്റെ പരിപാടികളും ചെയ്യുന്ന ഉസ്താദാണ്. അപ്പൊ പല സ്ത്രീകളും വരി നിൽക്കും, ഇയാളുടെ അടുത്ത് ചെല്ലാൻ പ്രശ്നങ്ങൾ പറയും, ഇയാൾ പരിഹാരമാർഗങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇവിടെ ഇന്നത് കുഴിച്ചിടണം, ഇവിടെ ഇന്നത് ചെയ്യണം, ഇങ്ങനെ പലതും പറഞ്ഞു കൊടുക്കും. ആ ഉസ്താദിന് പ്രത്യേക പരിഗണനയാണ്. പ്രത്യേക ബഹുമാനം. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആരെങ്കിലും അതിന്റെ അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളെ അവരവിടെ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. ഒരിക്കലും ഇതുപോലുള്ള ആളുകളെ നമ്മുടെ ഉമ്മത്തിൽ നിലനിർത്തിക്കൂടാ. അവരൊറ്റപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്കുള്ള ശിക്ഷ എന്താണ്? സഹാബത്തിന്റെ വാക്ക് കാണാം, ഹജ്ജു സാഹിരി ദർബുഹു ബിസ്സൈഫ് ഔ ദർബത്തും ബിസ്സൈഫ്. സാഹിറിനുള്ള ശിക്ഷ വാളുകൊണ്ട് വെട്ടലാണ്. കൊല്ലനാണ് അവനുള്ള ശിക്ഷ, വധശിക്ഷയാണ് അവൻ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കുന്ന ഭരണകൂടങ്ങളിൽ അവന് ലഭിക്കുക. എത്ര വലിയ ഗൗരവമാണ്! കാരണം അത്ര വലിയ ഷർറാണ് സാഹിർ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുക. സിഹർ കൊണ്ട് അവൻ പലരെയും ദ്രോഹിക്കും, പലർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ഒരുപാട് പേരെ ഈ ശിർക്കിൽ കുഫറിൽ അവൻ കൊണ്ടുപോവുകയും ചെയ്യും. അവൻ ഷൈത്താന്റെ വലിയാണ്. എന്നിട്ട് നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാമിന്റെ വിധി എന്നിരിക്കെ അതുപോലുള്ള ആളുകൾക്ക് വലിയ സ്ഥാനവും ബഹുമാനവും കൊടുക്കുന്ന ആളുകളുടെ സ്ഥിതി എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മൻ തതയ്യർ ഔ തതയ്യറ ല, ശകുനം നോക്കുന്നവൻ. അതുപോലെ ആർക്ക് വേണ്ടിയാണോ ശകുനം നോക്കപ്പെട്ടത്, അവനും നമ്മിൽപ്പെട്ടവനല്ല. ഔ തകഹര ഔ തുഖീന ല, ജോൽസ്യം. അതുപോലെ ആർക്ക് വേണ്ടിയാണോ ജോൽസ്യം വെക്കപ്പെട്ടത്, ജോൽസ്യം ആർക്ക് വേണ്ടിയാണോ നോക്കിയത്, അവനും നമ്മിൽപ്പെട്ടവനല്ല. ഔ സഹറ ഔ സുഹറ ല, സാഹിർ നമ്മിൽപ്പെട്ടവനല്ല. ആർക്ക് വേണ്ടിയാണോ സിഹ്ര ചെയ്തത്, അവനും നമ്മിൽപ്പെട്ടവനല്ല. മൻ അതാ കാഹിനൻ ഫസദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോൽസ്യന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ മുഹമ്മദ് നബി അവതരിപ്പിക്കപ്പെട്ടതിൽ കാഫിറായിരിക്കുന്നു. എത്ര വലിയ ഗൗരവമാണ് കാര്യം! കാരണം ഇവർ ഇക്കൂട്ടർ വാദിക്കുന്നത്, ഇവരിൽ പലരും വാദിക്കുന്നത് നമുക്ക് ഗൈബറിയുമെന്നാണ്. ഞങ്ങൾക്ക് ഗൈബറിയാം, മറഞ്ഞ കാര്യം അറിയാം. എന്നിട്ട് അവൻ ചില മറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും. ചിലർ തട്ടിപ്പുകാരുണ്ട്, എങ്ങനെയാണ് മറ്റു വല്ല സൂത്രപ്പണികളിലൂടെയും രഹസ്യങ്ങൾ വല്ലതും അറിഞ്ഞ് പറഞ്ഞുകൊടുക്കും. നേരത്തെ ആളെ പുറത്തു നിർത്തിയിട്ടുണ്ടാവും. എന്നിട്ട് ആൾ വന്നാൽ പേര് പറഞ്ഞുകൊടുക്കും, പേരിന്നതല്ലേന്ന് അങ്ങോട്ട് പറയും, ഇന്ന നാട്ടിൽ നിന്നല്ലേ വരുന്നതെന്ന് അങ്ങോട്ട് പറയും. എന്താണ് മറ്റു വല്ല വഴിയിലൂടെ ആളെ ചുമറ്റോ അറിഞ്ഞതാണ്? എന്നാൽ എല്ലാ സാഹിറും ഇങ്ങനെയാണോ? എല്ലാ ജോത്സ്യനും എല്ലാ തങ്ങളും ഇങ്ങനെയാണോ? അല്ല. ചിലത് പൈശാചിക സഹായമുണ്ട്, പിശാചിവനെ സഹായിക്കും. കാരണം ഇവൻ പിശാചിന്റെ വലിയാണ്. പിശാചിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഇവൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഷെയ്ത്താൻ ഇവനെ സഹായിക്കും. അതവന്റെ നന്മയല്ല, അവനെ പുകഴ്ത്താനോ അവന്റെ അടുത്തേക്ക് പോകാനോ അല്ല നമ്മൾ ഇത് പറയുന്നത്. നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗത്തിലുള്ള വിവരദോഷികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ പറഞ്ഞ ആളുകൾ സാഹിറന്മാരുടെ അടുത്തേക്ക് പോകും. അല്ല, സാഹിറന്മാരാകട്ടെ, എത്ര വലിയ ജ്യോത്സ്യന്മാരാകട്ടെ, എത്ര വലിയ അത്ഭുതം അവൻ കാണിക്കട്ടെ, അവൻ പിശാചിന്റെ ആളാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് നാം ചെയ്യുന്നത്. കാരണം ഷെയ്ത്താന് ഇതുപോലുള്ള ഒരു ജ്യോത്സ്യനെ, ഒരു തങ്ങളെ കൊണ്ട് ഒരുപാട് ആളുകളെ കുഫറിലും ശിർക്കിലും വീഴ്ത്താൻ സാധിക്കും. എത്ര എത്ര ആളുകളാണ്, ലക്ഷക്കണക്കിന് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളാണ് ആൾ ദൈവങ്ങളുടെ അടിമകളായി കഴിയുന്നത്. ഒരുപാട് പഠിച്ചിട്ടുള്ള ഡോക്ടർമാരും വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളും വലിയ സ്ഥാനങ്ങൾ ഈ രാജ്യത്തിന്റെ തന്നെ വലിയ ഭരണസ്ഥാനങ്ങളിലെത്തിയിട്ടുള്ള ആളുകൾ വരെ എത്ര പേരുണ്ട് ആൾ ദൈവങ്ങളുടെ അടിമകൾ. അവരിൽ പലരും അവരിൽ പലർക്കും പറയാനുള്ളത് പലവിധ അനുഭവ കഥകളാണ്. വായുവിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുത്തുകൊടുത്തത്, കൈവീശി മോതിരമെടുത്ത് കയ്യിലിട്ട് കൊടുത്തത്, ഇങ്ങനെ പല അത്ഭുതങ്ങൾ. പിശാചിന്റെ സഹായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, ഇതുപോലെ സിഹറിൽ ഷിർക്കിൽ മൂടിയിട്ടുള്ള മുങ്ങിയിട്ടുള്ള ചില ആളുകൾക്ക് ഷെയ്ത്താൻ അവരെ വഞ്ചിക്കും. അള്ളാഹു അവരെ ബലാളത്തിലാക്കാൻ തീരുമാനിച്ചാൽ പിശാചവന് പലതും തോന്നിപ്പിച്ചു കൊടുക്കും. ഒരു കബറിന്റെ ആബിദായി കബറിനെ പൂജിച്ചു കഴിയുന്ന ചില ആളുകൾക്ക് ചിലപ്പോൾ തോന്നും, കബറിൽ നിന്ന് കബറാളി കബർ പുലർത്തി പുറത്തേക്ക് വന്നു, അവന് കൈകൊടുത്തു, സുഖവിശേഷങ്ങൾ ചോദിച്ചു, എന്നിട്ട് തിരിച്ചുപോയി. ഇതൊക്കെ അവന് തോന്നും, വന്നു വന്നു കാണും, കൈകൊടുത്തു കാണും. പക്ഷെ വന്നതാരാ? കബറാളിയല്ല, കബറാളി വരികയില്ല. മരിച്ചവൻ ബർസഖിനപ്പുറത്താണ്, ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു പിശാചു വന്നേക്കും, എന്നിട്ട് അവനോട് സംസാരിച്ചേക്കും, അവനോട് വലതും പറഞ്ഞേക്കും. എന്തിനു വേണ്ടി അവനെ ആ കൂപ്പറിൽ ചുരുക്കിൽ ഉറപ്പിച്ചു നിർത്താൻ? അവന്റെ ഈ കഥ കൊണ്ട് അവനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ വഞ്ചിക്കാൻ. കാരണം ചില ആളുകൾ പറയും, അയാൾ ഒരിക്കലും കളവ് പറയാത്ത ആളാണ്, എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്, ഒരിക്കലും അയാൾ ഒരു കളവ് പറഞ്ഞിട്ടില്ല, സാധുവായ മനുഷ്യൻ, അയാൾ പറയുന്നതാണിത് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ കൂപ്പറിൽ ചുരുക്കിൽ വീഴും. അതിനുവേണ്ടി ഷെയ്ത്താൻ ഇങ്ങനെ വരെ ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ വ്യക്തമാക്കിയത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതുപോലുള്ള കഥകൾ അതല്ല മുഅ്മിനെ നയിക്കേണ്ടത്. മുഅ്മിൻ കഥകളുടെ ദീനിൽ ജീവിക്കുന്നവനല്ല. ഇസ്ലാം കഥയുടെ ദീനല്ല, ഇസ്ലാം തെളിവിന്റെ ദീനാണ്. ഇമാം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ അൽ ഇസ്നാദു മിനദ്ദീൻ വലൗല അൽ ഇസ്നാദു ലഖാല മൻ ഷാഅ മാ ഷാ. ഈ ദീൻ സനദിന്റെ ദീനാണ്. ഇത് സനദോടെ നമുക്ക് കിട്ടിയ ഖുർആനിന്റെ ദീനാണ്. സനദോടെ നമുക്ക് കിട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ ദീനാണ്. അതില്ലായിരുന്നുവെങ്കിൽ ആർക്കും എന്തും പറയാമായിരുന്നു, തോന്നിയവന് തോന്നിയത് പറയാമായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള കഥകളുടെ ദീനല്ല ഇത്. അങ്ങനെയുള്ള കഥകൾ പിശാചിന്റെ പിശാജ് പലർക്കും അങ്ങനെയുള്ള പല കഥകളും തോന്നിപ്പിച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? ആളുകളെ ഇതിലേക്ക്, ഈ ശുർക്കിലേക്ക് കൊണ്ടുപോകാൻ. ആർക്കാണ് കൈ പറയുക? അല്ലാഹുവിനല്ലാതെ. അല്ലാഹു ഇത് അവന്റെ റസൂലിനോട് പറയാൻ കൽപ്പിക്കുന്നു. ഖുൽ ലാ അഖൂലു ലക്കും ഇന്നി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ വലാ അഖൂലു ലക്കും ഇന്നി മലക് ഇൻ അത്തബഉ ഇല്ലാ മാ യൂഹാ ഇലൈ ഖുൽ ഹൽ യസ്തവി അൽഅഅമാ വൽ ബസീർ അഫല തതഫക്കറൂൻ. അല്ലാഹു പറയുന്നു, ഖുൽ ഫറയു നബിയെ, ലാ അഖൂലു ലക്കും ഇന്നി ഖസാഇനുല്ലാഹ്, എന്റെ പക്കൽ അല്ലാഹുവിന്റെ ഖജനാവുകൾ ഉണ്ടെന്ന്, അല്ലാഹുവിന്റെ രഹസ്യങ്ങളുടെ താക്കോലുകളോ ഖജനാവുകളോ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഖൂലു വലാ അഅലമുൽ ഗൈബ, എനിക്ക് ഗൈബ് അറിയുകയില്ല. അല്ലാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഉത്തമനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ നബിയേക്കാൾ മുകളിൽ ആരാണുള്ളത്? ഏത് ജ്യോത്സ്യനാണ്, ഏത് തങ്കളാണ് ഗൈബ് അറിയുന്ന ആൾ? ഒരാളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും, നബിമാർക്ക് പോലും അല്ലാഹു അറിയിച്ചു കൊടുത്ത ചില വഹിയല്ലാതെ അറിയുകയില്ല, ചില ഗൈബല്ലാതെ അറിയുകയില്ല. അതിൽ പെട്ടെന്നാണ് ഭാവിയിൽ ഇന്നത് സംഭവിക്കും, ദജ്ജാൽ വരും, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത് ഇറങ്ങി വരും, ഇതൊക്കെ ഗൈബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ എങ്ങനെ അത് അറിയിച്ചു? അല്ലാഹുവിന്റെ വഹീനാൽ. മുൻകഴിഞ്ഞ പല സംഭവങ്ങൾ, പല നബിമാരുടെ കഥകൾ, അത് നബി നമ്മെ എങ്ങനെ അറിയിച്ചു? അല്ലാഹുവിന്റെ വഹീനാൽ. അങ്ങനെ അല്ലാഹു അറിയിച്ചു കൊടുത്ത ചില ഗൈബ് നബി അറിയും, അതല്ലാത്തത് അറിയുകയില്ല. ഗൈബ് അല്ലാഹു മാത്രമേ അറിയൂ. അല്ലാഹു അറിയിച്ചു കൊടുത്തത് മാത്രം അല്ലാഹുവിന്റെ ചില നബിമാരറിയും. അതല്ലാതെ ഗൈബ് അറിയാമെന്ന് വാദിക്കുന്ന ആളുകൾ, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിന് പുറത്താണ് അവരുടെ സ്ഥാനം. അല്ലാഹുവിന് ശരീക്കാണ് ഞാൻ, അല്ലാഹുവിന്റെ പങ്കാളിയാണ് ഞാൻ എന്നവൻ സ്വയം വാദിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഇതുപോലുള്ള ആളുകളുടെ സ്ഥിതി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് നാം നമ്മുടെ ഉമ്മത്തിനെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അവർക്ക് നാം നന്നായി അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഇസ്ലാമിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ വഴി നടത്തുമാറാകട്ടെ. അല്ലാഹു അവരെ എല്ലാവിധ ബലാലത്തുകളിൽ നിന്നും, കുഫറിൽ നിന്നും, ബിദഅത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബഅദഹു. സഹോദരങ്ങളെ, സിഹറിനെ കുറിച്ച്, മാരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, وَمَا يُعَلِّمَانِ مِنْ أَحَدٍ حَتَّى يَقُولَا إِنَّمَا نَحْنُ فِتْنَةٌ فَلَا تَكْفُرْ. അല്ലാഹു സിഹർ ഒരു പരീക്ഷണമായി രണ്ട് മലക്കുകളുടെ കയ്യാലെ ഭൂമിയിൽ അവതരിപ്പിച്ചു. അതവന്റെ ഖദറാണ് ജനങ്ങളെ പരീക്ഷിക്കാൻ. എന്നാൽ അവർ ആർക്കത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും പറഞ്ഞിരുന്നു, ഞങ്ങൾ പരീക്ഷണമാണ്, നിങ്ങൾ ഇത് ചെയ്ത് കാഫറായി പോകരുത്. فَيَتَعَلَّمُونَ مِنْهُمَا مَا يُفَرِّقُونَ بِهِ بَيْنَ الْمَرْءِ وَزَوْجِهِ. അങ്ങനെ ആ മലക്കുകളിൽ നിന്ന് അല്ലാഹു പരീക്ഷണമായി ഇറക്കി അവരിൽ നിന്ന് ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ചില മാർഗങ്ങൾ സിഹർ അവർ പഠിച്ചെടുത്തു. സിഹറിന്റെ വലിയ ഇനങ്ങളിൽപ്പെട്ടതാണ്, പിശാചിന് വളരെ പ്രിയപ്പെട്ട പ്രവൃത്തിയാണ് ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുക, അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നത്. എത്രത്തോളം ഒരുപാട് ആളുകൾ അനുഭവം പറഞ്ഞിട്ടുണ്ട്, ഭാര്യയോട് കടുത്ത വിരോധം, സ്നേഹത്തിൽ കഴിയേണ്ട ഇണകൾ തമ്മിൽ കടുത്ത വിരോധം, എന്നിട്ട് അവസാനം അത് തലാഖിലെത്തുന്നു, തലാഖ് കഴിയുന്നു, വേർതിരിയുന്നു, പിന്നെ പൊരിഞ്ഞ സ്നേഹം ഇവർ തമ്മിൽ. സുബ്ഹാനല്ലാഹ്. കാരണം എന്താണ്? ഹലാലായിരിക്കെ, നല്ല ബന്ധമായിരിക്കെ പിശാച് അതിൽ യാതൊരു തൃപ്തിയും കൊടുക്കുന്നില്ല. ഷെയ്ത്താൻ അവനെ വെറുപ്പിക്കുന്നു, പരസ്പരം എല്ലാ രൂപത്തിലും വെറുപ്പിക്കുന്നു. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ചില സാധനങ്ങൾ പിശാച് എടുത്തു മാറ്റിവെക്കും. എന്തിനു വേണ്ടിയാണ് ഇവിടെ ആ ഒരു കാര്യം വെച്ചിരുന്നല്ലോ, എവിടെ പോയി എന്ന് പറഞ്ഞ് തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി. ഇത്രത്തോളം ഷെയ്ത്താൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അവന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ പരസ്പരം തെറ്റി പിരിഞ്ഞ് ബന്ധം ഹറാമായാൽ പിന്നെ അതാവൻ സ്നേഹം ഇട്ടുകൊടുക്കുന്നു, പൈശാചിക സ്നേഹം, ഹറാമിൽ അവനെ തളച്ചിടാൻ വേണ്ടി. നോക്കൂ, എത്ര വലിയ കുതന്ത്രമാണ് അവന്റെ കുതന്ത്രം. അത് സിഹറിന്റെ ഒരു ഇനമാണിത്. സിഹറിൽ ഇങ്ങനെ ഒന്നുണ്ട്, അഥവാ ഭാര്യാവർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കാനുള്ള ഇനം. അല്ലാഹു പറയുന്നു വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇസ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ അവർക്കൊരാളെയും ഉപദ്രവിക്കാൻ സാധ്യമല്ല. അഥവാ സിഹറുകൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ച ചില ഉപദ്രവങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. ഖദറൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു, അഥവാ അല്ലാഹുവിന്റെ പ്രാപഞ്ചികമായ തീരുമാനത്തിൽ പെട്ടതാണ് സിഹറുകൊണ്ട് അവരുദ്ദേശിക്കുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന്. ചില കെട്ടുകൾ അവർ കെട്ടുന്നു, എന്നിട്ട് അവരതിൽ ഊതുന്നു, പലപ്പോഴും പിശാചിന്റെ സഹായം അവർ തേടുന്നു. അങ്ങനെ അത് മുഖേന അല്ലാഹു ചിലർക്ക് ഉപദ്രവം ഉണ്ടാക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അതുണ്ടാകുന്നു. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും, അല്ലാഹു പറയുന്നു അവർ പഠിക്കുന്നത് അവർക്ക് തന്നെ ദ്രോഹം വരുത്തി വെക്കുന്ന കാര്യമാണ്, അവർക്കൊരു ഉപകാരവുമില്ലാത്ത കാര്യമാണ്. വലഖദ് അലിമു, അവരറിഞ്ഞിട്ടുണ്ട്, ലമൻ ഇഷ്തറാഹു മാ ലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്, ആരാണോ സിഹർ വിലക്ക് വാങ്ങിയത്, സിഹർ പഠിച്ചത്, അവന് പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുന്നതല്ല, കാഫിറാണെന്ന് വ്യക്തമാണ് ഈ ആയത്തിൽ. സാഹിർ കാഫിറാൻ, സിഹർ ചെയ്യുന്നവൻ, നാരണം ചെയ്യുന്നവൻ കാഫിറാൻ, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാഹു പറയുന്നു അവർ സ്വന്തത്തെ വിറ്റ് വിലക്ക് വാങ്ങിയ കാര്യം എത്ര മോശമായ കാര്യമാണ് അവരതറിഞ്ഞിരുന്നുവെങ്കിൽ, ഇന്നും ഇതാ മുശ്രിക്കുകളിൽ നിന്ന് കാഫിറുകളിൽ നിന്ന് കടമെടുത്ത് എത്രയോ സാഹിറന്മാർ മാരണക്കാർ നമ്മുടെ ഉമ്മത്തിൽ മുസ്ലിയാക്കന്മാരെന്ന പേരിൽ തന്നെ കഴിഞ്ഞു പോകുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യഥാർത്ഥത്തിൽ അവരോട് ആദ്യമായി നമുക്ക് പറയാനുള്ളത് അവരിത് അവസാനിപ്പിക്കാനാണ്. കാരണം അവർ വിലക്ക് വാങ്ങിയത് ഏറ്റവും തുച്ഛമായ, ഏറ്റവും അവർക്ക് നാശം നൽകുന്ന കാര്യമാണ്. പരലോകത്ത് അവർക്ക് നാശം നൽകുന്ന കാര്യം ദുനിയാവിൽ തന്നെ പിശാജ് ആദ്യമൊക്കെ അവരുടെ സിഹറുകൊണ്ട് ജനങ്ങളുടെ ബഹുമാനമൊക്കെ അവർക്ക് നേടിക്കൊടുക്കുമെങ്കിലും പിന്നെ ഷെയ്ത്താന്റെയാണവൻ, ഷെയ്ത്താനെയാണവൻ കൂട്ടുപിടിച്ചിട്ടുള്ളത്. ഷെയ്ത്താൻ അവനെ വട്ടം കറക്കി നശിപ്പിക്കാതെ വിടുകയില്ല. അവർ ഏറ്റവും വൃത്തികെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ അവർക്ക് വലിയ കടുത്ത ശിക്ഷ പറഞ്ഞിട്ടുള്ളത്, ദുനിയാവിൽ തന്നെ ശിക്ഷ പറഞ്ഞിട്ടുള്ളത്. ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റാണിതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാ ഇസ്ലാമിൽ ഈ സിഹറിൽ നിന്ന് രക്ഷപ്പെടാൻ, അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ, അല്ലാഹു അതിൽ നിന്ന് സംരക്ഷിക്കാൻ പല മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. അതിൽ പെട്ടതാണ് നാം അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നത്. ഒന്നാമത്തെ കാര്യം തഖ്വയാണ്, അവനെ സൂക്ഷിച്ച് ജീവിക്കുക, അവനെ സൂക്ഷിച്ച് ജീവിക്കുക. അല്ലാഹുവിനെ സൂക്ഷിച്ചവന് അല്ലാഹു പോംവഴി കാണിച്ചു കൊടുക്കും, അല്ലാഹു അവനെ കാക്കും. അതുപോലെ അഞ്ചു നേരത്തെ നിസ്കാരം ശരിക്ക് ശ്രദ്ധിക്കുക, ജമാഅത്തുകൾക്ക് മസ്ജിദിലെത്തുക, അതിനുശേഷമുള്ള ദിക്റുകൾ നന്നായി പഠിച്ച് അത് ചൊല്ലുക. രാവിലെയും വൈകുന്നേരവും ഒരുപാട് ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഓരോ ഫർദായ നിസ്കാരത്തിനു ശേഷം ആയത്തുൽ കുർസി പഠിപ്പിച്ചു, അവസാനത്തെ മൂന്ന് സൂറത്തുകൾ അത് പഠിപ്പിച്ചു. രാവിലെയും വൈകുന്നേരവും അത് മൂന്ന് തവണ നിസ്കാരത്തിനു ശേഷം ചൊല്ലുന്നത് കൂടാതെ ചൊല്ലാൻ പഠിപ്പിച്ചു. രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി പഠിപ്പിച്ച ചെറിയ ചെറിയ നമുക്ക് എളുപ്പമുള്ള ദിക്റുകൾ, ബിസ്മില്ലാഹില്ലദി ലാ യദുർറു മഅ ഇസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ അവനെ യാതൊന്നും ഉപദ്രവിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. യാത്രക്കിടയിൽ ഒരു സ്ഥലത്തിറങ്ങി അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശരരി മാ ഖലഖ, അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതുവരെ അവനെ ഒന്നും ഉപദ്രവിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ, ആയത്തുൽ കുർസി ആ സമയത്തും സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ രണ്ട് ആയത്തുകൾ, ഇതെല്ലാം അല്ലാഹു ഇതിലൂടെ എല്ലാം നമുക്ക് സിഹറിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം നൽകും. എന്നാൽ അത് വല്ലതും സംഭവിച്ചോ എന്ന് നമുക്ക് സംശയമുണ്ടായി, സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ടായി, അത് ബാധിച്ചു ഒരാൾക്ക് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ വന്നാൽ അത് വരാൻ സാധ്യതയുണ്ട്, അല്ലാഹു നിശ്ചയിച്ചാൽ അത് വരുമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളക്കണക്കിന് ഹദീസുകൾ കൊണ്ടും വ്യക്തമാണ്. എങ്കിൽ പിന്നെ ചികിത്സിക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയെ സന്ദർശിക്കുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അത് മന്ത്രമാണ്. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ ഈശ്വി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമ, രോഗം വന്നാൽ ഇതുപോലുള്ള എന്തു വന്നാലും മന്ത്രിക്കാൻ പറ്റിയ മന്ത്രങ്ങളിൽ പെട്ടതാണ്. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മന്ത്രിച്ചിട്ടുണ്ട്, ബിസ്മില്ലാഹി അർഖീഖ് മിൻ കുല്ലി ശൈഇ യുജീക് മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യഷ്ഫീക് ബിസ്മില്ലാഹി അർഖീഖ്, മൂന്ന് തവണ ജിബ്രീൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മന്ത്രിച്ചിട്ടുണ്ട്. അതുപോലെ ഖുർആൻ ധാരാളമായി ഓതുക, അത് കേൾക്കുക, അത് കയ്യിരുതി ശരീരത്തിൽ തടവുക. ഒരാൾക്ക് സ്വയം അത് ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കളോ മറ്റുള്ള സഹോദരങ്ങളോ ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാം, തെറ്റില്ല. ആരാണ് ഈമാനും തഖ്വയുമുള്ള തൗഹീദുള്ള ആളുകൾ? സാഹിറന്മാരോ ശിർക്കിന്റെയോ കുഫറിന്റെയോ ബിദഅത്തിന്റെയോ ആളുകളോ അല്ല. അവരുടെ അടുത്തേക്ക് ചെല്ലാനേ പാടില്ല. അവർ നഗർന്നു നിൽക്കാനാണ് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മറ്റൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാം, എന്നാൽ മന്ത്രിക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടാതെ സ്വയം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠം, അതാണ് ഏറ്റവും നല്ലത്. അള്ളാഹുവിലേക്ക് ധാരാളമായി ദുആ ചെയ്ത് അവനിലേക്ക് അടുക്കുക. അതുപോലെ സിഹർ പല വസ്തുക്കൾ ഒരുമാണ് സിഹർ ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ലബീദ് ഇബ്നുൽ അസം എന്ന യഹൂദി സിഹർ ചെയ്തതുപോലെ, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ശരിയായ ശുദ്ധമായ സനദിലൂടെ വന്ന ഹദീസാണത്. അതിനെ നിഷേധിക്കുന്ന ആളുകൾ അവർ ഹദീസ് നിഷേധികളാണ്. അതല്ലാതെ അവർക്ക് ഇസ്ലാമിനോടോ ഖുർആനിനോടോ സ്നേഹമുണ്ടായിട്ടോ ദീൻ അവർ നന്നായി പഠിച്ചതുകൊണ്ടോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹറിന്റെ ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. ഏതുപോലെ ശത്രുക്കളുടെ പല ഉപദ്രവങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ലേ? അതുപോലെ മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയിട്ടില്ലേ? അവിടുത്തെ മുഖത്തുകൂടെ രക്തമൊഴുകിയിട്ടില്ലേ? ഇതൊക്കെ അള്ളാഹു നബിക്ക് ഉപദ്രവമേൽക്കണമെന്ന്, താൽക്കാലികമായി ഉപദ്രവമേൽക്കണമെന്നും അത് മുഖേന നബിക്ക് അള്ളാഹു പ്രതിഫലം നൽകണമെന്ന് ഉദ്ദേശിച്ചതുകൊണ്ടും ലഭിച്ചതാണ്. അതുപോലെ സിഹറിന്റെ ഉപദ്രവം അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ട്. അള്ളാഹു അതിൽ നിന്ന് ശിഫ നൽകിയിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ വന്നതാണ്. നമുക്കുള്ള പാഠമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി നൽകി എവിടെയാണ് എന്തിലാണ് സിഹർ ചെയ്തതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിഹർ ചെയ്യാൻ ഉപയോഗിച്ച വസ്തു എടുക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ വല്ല മുട്ടയിലോ തേങ്ങയിലോ ഇങ്ങനെ പല പല കോപ്രായങ്ങളും സാഹിറന്മാർ കാണിച്ചു കൂട്ടാറുണ്ടല്ലോ. അങ്ങനെ സിഹറിന്റെ വല്ല വസ്തുക്കളും സിഹർ ചെയ്തതായി തോന്നി നമുക്ക് കിട്ടിയാൽ അത് നാം നശിപ്പിച്ചു കളയുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചിതരാകാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ധാരാളമായി മടങ്ങുക, അവനോട് ദുആ ചെയ്യുക. അവനാണ് എല്ലാ പ്രയാസത്തിൽ നിന്നും നമുക്ക് ശിഫ നൽകേണ്ടവൻ. അവനിൽ നിന്ന് അകന്ന് ആളുകളിൽ നാം ഹൃദയങ്ങൾ അവലംബിക്കാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷിക്കും. ഏതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. സിഹറാകട്ടെ എന്താകട്ടെ, അതിന്റെ ഉപദ്രവങ്ങൾ ഏറ്റിട്ടുള്ള പല സഹോദരങ്ങളും ഉണ്ട്. അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു അവർക്കെല്ലാം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുമാറാകട്ടെ. പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി ക്ഷമിക്കുക. അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. സിഹറുമായി ബന്ധപ്പെട്ട എല്ലാ ഇനങ്ങളിൽ നിന്നും നാം മാറി നിൽക്കുക. ഇന്ന് നാം പലർക്കും സിഹറാണെന്നറിയാത്ത പലതുമുണ്ട്. പല കാര്യങ്ങൾ, ജാലവിദ്യകൾ, മാജിക് ഷോകൾ എത്ര എത്ര സമൂഹത്തിൽ നടക്കുന്നു. ആളുകളുടെയൊക്കെ വിചാരം ഇതൊക്കെ ഹലാലാണെന്നാൽ, ഇതൊക്കെ അനുവദനീയമാണെന്നാൽ, ഇതൊക്കെ ഒരു സാധാരണ കളിവിനോദങ്ങളിൽ ജനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അല്ലാതെ ഒരിക്കലുമല്ല. ഈ മജീഷ്യന്മാർ കാണിച്ചു കൂട്ടുന്ന മാജിക്കുകൾ ശരിയാണ്, അതിൽ അവരുടെ കൈയടക്കത്താൽ ആളുകളുടെ കണ്ണുവെട്ടിച്ച് ചെയ്യുന്ന പലതുമുണ്ട്, ശരി. പക്ഷെ അത് മാത്രമല്ല അവരിലുള്ളത്, അതല്ലാത്തതും അതിലുണ്ട്. പൈശാചിക സേവയാൽ സിഹറുകൊണ്ട്, യഥാർത്ഥ സിഹറുകൊണ്ട് ചെയ്യുന്നത് തന്നെയുണ്ട്. ഇതേതാണ്, ഇതിലേതാണ് ഇവൻ കാണിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഇല്ല. അതുകൊണ്ട് അത് കാണാൻ പാടില്ല, അവരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല. എന്തിന് വീട്ടിലെ ടെലിവിഷൻ തുറന്ന് അതിൽ അതുപോലുള്ള ഷോകൾ കണ്ടാൽ പോലും സാഹിറിന്റെ കാഹിനിന്റെ അടുത്ത് പോയ വിധിയാണെന്ന് അഹ്ലു സുന്നത്തിന്റെ ആധുനികരായ പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ടെലിവിഷൻ തുറന്നു വെച്ച് അതിൽ ഇതുപോലുള്ള ഷോകൾ കാണുക, മാജിക് ഷോകൾ കാണുക പാടില്ല സഹോദരങ്ങൾ. അവരിൽ പലരും തനി സാഹിറുകളാണ്. കോട്ടിട്ട് വന്നാൽ അവൻ സാഹിറാവുകയില്ല എന്നില്ല. അവൻ സാഹിറാണെന്ന് അവകാശപ്പെട്ട ഒരു സാഹിർ വരൂ എന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതുപോലുള്ള പല സാഹിറുകൾ, ആധുനിക ഉപ്പായവിട്ട പല സാഹിറുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അതുപോലുള്ള പൈശാചിക കേന്ദ്രങ്ങളിലേക്കോ പൈശാചിക കളികളിലേക്കോ പൈശാചിക ഷോകളിലേക്കോ നമ്മളോ നമ്മുടെ കുടുംബമോ ചെല്ലാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല സിഹറിൽ നിന്നും അതുപോലെയുള്ള പൈശാചിക ഗൂഢ പ്രവർത്തികളിൽ നിന്നും അതിന്റെ ഷറിൽ നിന്നും നമ്മയും ഈ ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. اللهم اعز الاسلام والمسلمين اللهم انصر المسلمين في بلدنا اللهم احفظ المسلمين في بلدنا اللهم احفظ المسلمين في كل مكان وصلى الله وسلم على نبينا محمد.